ബിന്ദു കുറുപ്പ് എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ബിന്ദു, ഓസ്ട്രേലിയ സന്ദർശിക്കാൻ എത്തുന്നവർ ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെ പലപ്പോഴും പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നവർ, പ്രത്യേകിച്ചും ഓസ്ട്രേലിയ സന്ദർശിക്കാൻ എത്തുന്നവർ, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്?
ആസ്ട്രേലിയയിൽ നിലവിലുള്ള ഏത് തരത്തിലുള്ള നിയമങ്ങളായാലും അതെല്ലാം തന്നെ ആസ്ട്രേലിയയ്ക്ക് വരുന്ന ഏതൊരു പൗരനും, അത് ടൂറിസ്റ്റ് ആയാലും സിറ്റിസൺ ആയാലും പെർമനന്റ് റെസിഡന്റ് ആയാലും പാലിക്കേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് സാധാരണയായി ടൂറിസ്റ്റായി വരുന്ന ഒരു വ്യക്തി എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആസ്ട്രേലിയൻ ലോ ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള നിലയ്ക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത് നമുക്ക് പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള നിയമങ്ങളായിരിക്കും. അതിപ്പോ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഇവിടുത്തെ ഓസ്ട്രേലിയൻ ലൈസൻസ് ഇല്ലെങ്കിലും നമുക്ക് ഒരു ഫോറിൻ ലൈസൻസ് വെച്ചിട്ട് കുറച്ചു കാലത്തേക്ക് വണ്ടി ഓടിക്കാവുന്നതുണ്ട് പലരും. അപ്പോൾ ഡ്രിങ്ക് ഡ്രൈവിംഗ് ലോ എന്നുള്ളത് വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ലംഘിക്കുന്ന പക്ഷം സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വരും. അത് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയാലും ടൂറിസ്റ്റ് ആയാലും ഒരു തരത്തിലും എക്സ്ക്യൂസ് ഇല്ലാത്ത നിയമലംഘനമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. പിന്നെ രണ്ടാമത്തത്, 7 ഇയേഴ്സ് താഴെയുള്ള കുട്ടികൾ, അനുയോജ്യമായ തരത്തിലുള്ള ചൈൽഡ് സീറ്റ് ഇല്ലാതെ ആ കുട്ടിയെ ഇരുത്തി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതികഠിനമായ ശിക്ഷ തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ളത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഒരു എക്സ്ക്യൂസും അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ല. പിന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് വാഹന സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ.
ഓക്കെ ബിന്ദു, ഇപ്പോൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ പതിവായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഇവിടെ സന്ദർശിക്കുന്നവർ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ഇവർ എന്തെങ്കിലും പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ?
നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് പലരും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുക്കുക എന്നുള്ളത് തീർച്ചയായും മറ്റുള്ളവരുടെ അനുവാദം കൂടാതെ അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെയോ ഫോട്ടോ എടുക്കുക, അവരെ തൊടുക എന്നുള്ള കാര്യമൊന്നും ശരിക്കും അനുവദനീയമായിട്ടുള്ളതല്ല. എന്നാലും തികച്ചു നിർദോഷമായ രീതിയിൽ ഒരു പബ്ലിക് സ്പേസിൽ ഒരാള് മറ്റൊരാളുടെ ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പബ്ലിക് സ്പേസിൽ പോസ്റ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തു എന്നുള്ളത് നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമവും നിലവിലില്ല. പക്ഷേ അത് ഫോട്ടോ എടുക്കുമ്പോൾ അതിനെ എതിർക്കുകയോ അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞ ശേഷം പബ്ലിഷ് ചെയ്യുകയോ ചെയ്താൽ അതിന്റെ വിധി മാറി. അത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഉൾപ്പെടെ ഉള്ള കേസുകൾക്ക് നിങ്ങൾക്ക് നടപടിക്ക് വിധേയമാവേണ്ടത്. ഇതല്ല, ഈ എടുത്ത ഫോട്ടോ നേരത്തെ പറഞ്ഞ നിർദോഷകരമായ രീതിയിലുള്ള ഫോട്ടോയാണ്. എങ്കിലും ഒരു അശ്ലീലമായ അല്ലെങ്കിൽ ഒരു തികച്ചും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരാള് മറ്റൊരാളുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അത് തികച്ചും ക്രിമിനൽ നടപടികൾക്ക് ഉത്തരം പറയേണ്ട രീതിയിലുള്ള ഒരു പണിഷ്മെന്റിന് നിങ്ങൾ ഒരു പക്ഷെ വിധേയരാകേണ്ടിയിരിക്കും. അത് നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് അനുസരിച്ച് 2 മുതൽ 5 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന തരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓഫൻസ് ആയിരിക്കും.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിന്ദു, ഇപ്പോൾ ബീച്ച് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ തന്നെ മറ്റുള്ളവരുടെ ഫോട്ടോയും നമ്മുടെ ഫോട്ടോയോടൊപ്പം പതിഞ്ഞേക്കാം, ഇത് ഒരു നിയമലംഘനമാണെന്ന് പറയാൻ സാധിക്കുമോ?
ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം മിക്കവാറും ബീച്ചിൽ ഉള്ള വസ്ത്രധാരണം, അതല്ലെങ്കിൽ അങ്ങനത്തെ സ്വിമ്മിംഗ് പൂളിൽ ഒരു വസ്ത്രധാരണം എന്നുള്ളത് തികച്ചും ഒരു പ്രൈവസിയെ ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കും എന്നുള്ളത് മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഫുൾ ഡ്രസ് ആയിട്ടായിരിക്കില്ലേ മിക്കവാറും ബീച്ചിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലുള്ള ആൾക്കാർ. അപ്പൊ ഏത് ലക്ഷ്യത്തോടെയാണോ നിങ്ങൾ ഫോട്ടോ എടുത്തത്, അതാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. നിങ്ങൾ അണ്ടർവയസിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ പെർമിഷനോടെ എടുത്തു, അല്ലെങ്കിൽ അത് കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും എടുക്കുന്നതും പബ്ലിഷ് ചെയ്യുന്നതും, അതായത് പബ്ലിക് സ്പേസിൽ അത് പോസ്റ്റ് ചെയ്യുന്നതും വളരെ അധികം ശിക്ഷ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ അറിയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയത് 2 മുതൽ 5 വർഷം വരെ തികച്ചും നിർദോഷമായ രീതിയിലായിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആ പിക്ചറിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ വസ്ത്രധാരണം അപ്രോപ്രിയേറ്റ് ആണോ ഇൻഅപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എടുക്കുന്ന ആളായിരിക്കില്ല. ഞാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വസ്ത്രം ധരിച്ചപ്പോഴാണ് എന്റെ ഫോട്ടോ എടുത്തത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ പിന്നെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവില്ല.
ഓക്കെ, അപ്പോൾ ഒരു ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണിതെന്ന് ബിന്ദു പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊരു കേസിൽ അകപ്പെട്ടാൽ ടൂറിസ്റ്റ് ആയാലും റെസിഡന്റ് ആയാലും ഈ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് ഇവർ ചെയ്യേണ്ടത്?
ഇവിടെ ഓസ്ട്രേലിയൻ സിറ്റിസൺ അല്ലാത്ത ഒരാളായാലും അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ആയ ആളായാലും ടൂറിസ്റ്റ് ആയാലും ആര് ഇവിടെ വന്നിട്ട് ലീഗൽ പ്രൊസീഡിങ്സ് ഫേസ് ചെയ്താലും അവർക്ക് കോർട്ട് അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ലീഗൽ അഡ്വൈസ്. അതായത് ഫ്രീ ആയിട്ട് ഒരു ലോയറെ ലീഗൽ എയ്ഡ് വഴിയോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഇന്റർപ്രറ്ററെ വെച്ച് കോർട്ട് പ്രൊസീഡിങ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഒരു ലോയറെ വെക്കാവുന്ന ഒരു ലീഗൽ എയ്ഡ് ഫെസിലിറ്റി കോർട്ട് നിർബന്ധമായും നൽകിയിരിക്കും. അതല്ലെങ്കിൽ അത് ആവശ്യമില്ല, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ലോയറെ ഏൽപ്പിച്ച് നടത്തുകയാണെങ്കിൽ കുടുംബത്തിലെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾക്കായാലും ഒരു പ്രൈവറ്റ് ലോയറെ വെച്ചിട്ട് കേസ് നടത്താനുള്ള അവസരവും ഉണ്ടായിരിക്കും. എങ്ങാൻ വിധി നിങ്ങൾക്ക് എതിരാവുകയാണെങ്കിൽ, ഇപ്പൊ കോർട്ട് ഒരു ഇംപ്രിസൺ അല്ലെങ്കിൽ ഒരു ജയിൽ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ലോയർ മുഖേന നിങ്ങൾക്കത് കോർട്ട് സബ്മിറ്റ് ചെയ്ത് ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ കോൺടാക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി തരാ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, കേസിൽ അകപ്പെട്ടാൽ എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ ജയിലിൽ പോകേണ്ട വിധത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഇവർ നേരിടേണ്ടി വരിക?
അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സിറ്റിസൻസിന്റെ, സിറ്റിസൻസിന്റെ കാര്യം നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നോൺ സിറ്റിസൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നോൺ സിറ്റിസൻസും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും അവരെ റൂൾ ചെയ്യുന്നത് സെക്ഷൻ 201 മൈഗ്രേഷൻ ആക്ട് ആണ്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്തരത്തിൽ ശിക്ഷ വിധിക്കപ്പെടുന്ന ഓരോരുത്തരും ചിലപ്പോൾ ഡിപ്പോർട്ടേഴ്സ് അതാത് രാജ്യങ്ങളിലേക്ക് മടക്കി പറഞ്ഞയക്കാൻ ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവിറക്കാവുന്നതാണ്. പക്ഷെ ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണോ അല്ലയോ എന്നുള്ളത് ചില പെർട്ടിക്കുലർ കാറ്റഗറീസിനെ അല്ലെങ്കിൽ നാഷണൽ ഓഫൻസസിനെ അനുസരിച്ചിരിക്കും. ഇപ്പോ ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരാള് ഡിപ്പോർട്ടേഷന് വിധേയരാവണം എന്നുണ്ടെങ്കിൽ 12 മാസത്തെ, 1 വർഷത്തെ അല്ലെങ്കിൽ 12 മാസത്തെ ഇംപ്രിസൺമെന്റ് ജയിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അവര് 10 കൊല്ലമോ അതിൽ താഴെയോ, മൊത്തത്തിലെടുത്ത് നോക്കിയാലും വേണ്ടില്ല, അതായത് പല വിസയിൽ വന്നിട്ട് 10 വർഷത്തെ താഴെയാണെങ്കിലും ഒരു വിസയിൽ തന്നെ 10 വർഷത്തെ താഴെയാണെങ്കിലും ഓസ്ട്രേലിയയിൽ താമസിച്ചിരുന്നവരോ ആണെങ്കിൽ അവരെ ഡിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ ബാക്കിയുള്ള നോൺ സിറ്റിസൺസിന്റെ കാര്യത്തില് സെക്ഷൻ 501 ഓഫ് മൈഗ്രേഷൻ ആക്ട് ആണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ റെക്കോർഡാണ് അത് ചോദിക്കുന്നത്. സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ ഇംപ്രിസൺമെന്റ്, രണ്ടോ അതിൽ അധികമോ തവണ ഇംപ്രിസൺമെന്റ്, അങ്ങനെ കുറച്ച് കാറ്റഗറീസിൽ വരുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ ഒരു സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ റെക്കോർഡ് ഉള്ള ആൾക്കാരായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് കൺസിഡർ ചെയ്യുന്നത്. അവരെ അറ്റ് എനി ടൈം പുറത്ത് പറഞ്ഞേക്കാവുന്നതാണ്. അതിൽ ഇമിഗ്രേഷൻ മിനിസ്റ്റർക്ക് ഒരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. ഹി ഡിസൈഡ്സ്, അദ്ദേഹമാണ് സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെ റെക്കോർഡ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മിനിസ്റ്റർക്ക് നിർബന്ധമായും ഇവരുടെ വിസ ക്യാൻസൽ ചെയ്ത് അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാവുന്നതാണ്.
ഓക്കെ, അപ്പൊ ഇപ്പോ ഓസ്ട്രേലിയ സന്ദർശനത്തിനായി എത്തുന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള കേസിൽ അവരെ അകപ്പെട്ടാൽ അവരെ ഇവിടെ ഈ കേസ് ഇവിടെ വെച്ച് തന്നെയാണോ അത് തീർക്കാൻ നോക്കുന്നത്, അതോ ഇവരെ ഇവരുടെ സ്വന്തം രാജ്യത്തേക്ക്, ഇപ്പൊ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്?
അത് നേരത്തെ പറഞ്ഞ പോലെ ശിക്ഷ അനുസരിച്ച് അതല്ലെങ്കിൽ ചെയ്ത ഓഫൻസ് അനുസരിച്ചായിരിക്കും. പലപ്പോഴും അതാത് രാജ്യത്തെ നിയമങ്ങളായിരിക്കും ഓരോ വ്യക്തിയും പാലിക്കേണ്ടത്. അപ്പോ ഇവിടുത്തെ നിയമലംഘനത്തിന് ഇവിടെ തന്നെ പണിഷ്മെന്റ് നടത്തി, ഇവിടെ ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ ഇവിടെ ജയിലില് അടയ്ക്കാവുന്നതാണ്. ആ ശിക്ഷാവിധി കഴിഞ്ഞതിന് ശേഷം അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ കിട്ടി, അതല്ലേ, അതായത് ഏതെങ്കിലും തരത്തിലൊരു എഗ്രിമെന്റ്, ആ ഒരു ഏത് രാജ്യമായിട്ടാണോ അതാത് രാജ്യമായിട്ട് ഓസ്ട്രേലിയക്ക് ഒരു പ്രത്യേക ട്രീറ്റിയോ എഗ്രിമെന്റ്സ് ഉണ്ടെങ്കിൽ തിരിച്ച് ആ രാജ്യത്ത് അയച്ച് ആ രാജ്യത്തെ പണിഷ്മെന്റ് നടപ്പിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടുത്തെ 5 ഇയേഴ്സ് ആണ് പണിഷ്മെന്റ് എങ്കിൽ ആ 5 ഇയേഴ്സ് ഇവിടുത്തെ ജയിലിൽ കടന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് തിരിച്ച് അതാത് രാജ്യത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറ്റി വരും.
ഓക്കെ, അപ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റി അല്ലെങ്കിൽ ഉടമ്പടി അനുസരിച്ചായിരിക്കും,
എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഇരിക്കും.
ഓക്കെ, ഇനിയിപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കേസിൽ അകപ്പെടുകയോ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുന്നവർക്ക് ഭാവിയിൽ ഓസ്ട്രേലിയയിലേക്ക് പ്രവേശനം അനുവദിക്കുമോ?
അത് മിക്കവാറും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു തരത്തിൽ ശിക്ഷ വിധിച്ചതിന് ശേഷം ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തിക്ക് മിക്കവാറും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ബാനോ ഇത്രയും 5 years ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനോ, അതല്ലെങ്കിൽ ചിലപ്പോൾ പെർമനന്റ് ആയി തന്നെ അവരെ പെർമിറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനോ മറ്റോ ഇമ്പോസ് ചെയ്യാനാണ് സാധ്യത.
ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവരുടെ കാര്യം പറഞ്ഞു, അവരെ ഇപ്പൊ സ്പോൺസർ ചെയ്യുന്നവരുടെ മക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ഇവിടെ വന്ന ശേഷം ഈ ടൂറിസ്റ്റിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും ഇവർ കേസിലാവപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇവിടെയുള്ള ഈ ഫാമിലിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
ആ ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ ഒരാൾക്കെതിരെ ക്രിമിനൽ കേസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും, അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ബാധിക്കുന്നതായിരിക്കില്ല ക്രിമിനൽ കേസ്. പക്ഷെ അതിന് മാനസികമായ അതായത് സാമൂഹികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം ഇവരെല്ലാം അനുഭവിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, അതല്ലാതെ ഒരു ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ആ ഒരു ശിക്ഷ വിധിച്ചു എന്നുള്ളത് ഒരു തരത്തിലും ഫാമിലിയെ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ടതാണ്, തീർച്ചയായും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ രണ്ടാമത് നിങ്ങൾ വേറൊരാളെ സ്പോൺസർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അതിന് ഒരു പ്രത്യേക സ്ക്രൂട്ടിനി നടത്താനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഒരു പ്രാവശ്യം നിങ്ങൾ സ്പോൺസറായി വന്നിട്ടുള്ള, നിങ്ങൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മോശമായ രീതിയിലുള്ള എക്സ്പീരിയൻസ് കൺട്രിക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു എക്സ്ട്രാ കോഷ്യസ് ആയിട്ടുള്ള സ്ക്രൂട്ടിനിക്ക് വിധേയമാകാവുന്നതാണ്.
ഓക്കെ, ഇനി ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളെയും ബന്ധുക്കളെയും മറ്റും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
അതിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരുടെ ഭാഗത്ത് നിന്ന് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്ന വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല, ചില കാര്യങ്ങളെ ചെയ്യാൻ പാടൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക, അത് ഇനി പ്രൊസീഡേഴ്സിംഗിലുള്ള ഫോട്ടോ ആണെങ്കിൽ ദയവായി ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കുക, അതിന് ഇത്ര ശിക്ഷ ഉണ്ടാവുന്നതാണ്. അതല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്ത സ്ട്രിക്റ്റ് ആയിട്ട് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തത് നമ്മള് ഒരു സൂപ്പർവൈസ് ചെയ്യുക, കാരണം ശീലമില്ലാത്ത ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സൂപ്പർവൈസറിൽ തെറ്റുകൂടാതെ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, തടയേണ്ട സമയത്ത് തടയുക, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഓസ്ട്രേലിയൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാൻ നോക്കുക. നിയമം അറിയില്ല എന്നുള്ളത് ഒരിക്കലും അതൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചിലത് സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും, തടയേണ്ട സ്ഥലത്ത് നമ്മൾ തടയേണ്ടി വരും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ടതാണ്, അനാവശ്യമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ സ്പർശിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ഇടപെടലുകൾ, ചിലപ്പോ ആലിംഗനം ചെയ്തായിരിക്കാം, ചിലപ്പോ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടായിരിക്കാം നമ്മൾ ഒരാളെ മറ്റൊരാളെ സ്വീകരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ, നമ്മള് അനുവാദം കൊടുത്തിട്ടില്ല ഇല്ലാത്ത ഒരാൾ, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് തികച്ചും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറ്റമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പെർമിഷൻ ഇല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കയറി നമുക്ക് ഷെയ്ക്കിൻ്റെ കൊടുത്തോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്തോ അതല്ലെങ്കിൽ കിസ് ചെയ്തോ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു പെർമിഷൻ നമുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം.
ഓക്കെ, തീർച്ചയായും എന്തായാലും ഓസ്ട്രേലിയ സന്ദർശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് സന്ദർശകരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ബിന്ദുക്കുറുപ്പ്.
താങ്ക് യു സാൽവി.